مولايا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم
مولايا
الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله صلى الله عليه وسلم. الشفاعة هب لنا في القيامة مشفقا وأهلنا إمضاء يا سيدي خير النبي الصلاة. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹധന്യരായ മുഹിബ്ബുകളെ, അള്ളാഹുവിൻ്റെ വളരെ വലിയ അനുഗ്രഹത്താൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും കീർത്തനങ്ങളും ഒക്കെ ആലപിച്ചും നമ്മൾ കടന്നു വന്ന് ഇൻഷാഅല്ലാ ഈ പള്ളിയിൽ നടന്നു വന്ന ഈ വർഷത്തെ റബീഉൽ പ്രഭാഷണത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇന്ന് സുദീർഘമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പരിപാടികളിൽ സംബന്ധിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെയും ഒരുമിച്ച് ദുആ ചെയ്തുകൊണ്ട് തിരിയാനാണ് ഇന്ന് ഇങ്ങനെ ഒരവസരം ഒരുക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആര് എന്ത് ഏതൊക്കെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ ആരുടെയും പരാമർശങ്ങൾ അവസാനിക്കുകയില്ല. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിച്ചു, അല്ലാഹുവിന്റെ കലിമത്തുകളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കലിമത്തുകളെ പരാമർശിക്കാൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഖരവസ്തുക്കളെയും പേനയായും ദ്രാവകങ്ങളെയും മഷിയായും ഉപയോഗിച്ചാൽ ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, അല്ലാഹുവിന്റെ കലിമത്തുകളെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കലിമത്തിനെ വിശദീകരിച്ച് ലോകത്തുള്ള എല്ലാ ഖരവസ്തുക്കളെയും ദ്രാവകങ്ങളെയും പേനയായും മഷിയായും വിനിയോഗിച്ചാലും അത് പ്രാപിക്കുവാനോ പൂർത്തീകരിക്കുവാനോ സാധ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ ആധികാരികമായി നമ്മെ ഓർമ്മപ്പെടുത്തി. അപ്പൊ അള്ളാഹുവിന്റെ കലിമത്തിനെക്കുറിച്ച് ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും കൂടി പ്രാപിക്കാൻ മാത്രം സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലിമത്തിന്റെയും അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളുടെ മുഴുവനും പ്രപഞ്ചത്തിന്റെ ആഗമാനം നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നൂറാണ്. ആ നൂറിനെക്കുറിച്ച് എഴുതിയാലോ പറഞ്ഞാലോ എന്നല്ല, ലോകമെല്ലാം കൂടെ വിചാരിച്ചാലും പരാമർശിച്ചാൽ അവസാനിപ്പിക്കുവാൻ സാധ്യമല്ല. പക്ഷേ ഒരു മുഹിബ്ബോ ഒരു മാദിഹോ ഒരു ചരിത്രകാരനോ ഒരു സീറാ രചയിതാവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ പൂർണ്ണമായും എനിക്ക് ഉൾക്കൊള്ളണം എന്ന് ആഗ്രഹിച്ച മഹാന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം അവസാനമായുധം വെച്ച് കീഴടങ്ങുകയല്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിനെ അല്പം പോലും അവർക്ക് എഴുതി തീർക്കുവാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആലേഖനം ചെയ്യുവാൻ അത്യാഗ്രഹത്തോടെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവിടുന്ന് ആഴിയിൽ നിന്ന് തുള്ളികളെ കൊക്കിൽ കൊത്തിയെടുത്ത് കരയിലേക്ക് ഒഴിക്കുന്ന ഒരു പക്ഷിയെ കാണാൻ കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അവസാനം അത്ഭുതാവഹമായി അവിടെ നിന്നു. എങ്ങനെയാണ് ഈ ആഴിയിലെ മുഴുവൻ ജല തന്മാത്രകളെയും ഈ ചെറിയ കൊക്കുകൊണ്ട് കോരിയെടുത്ത് പറ്റിക്കുവാൻ നീ ശ്രമിക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇതായിരുന്നു അത്രേ. അവിടുന്ന് ഈ സമുദ്രത്തിലെ ജലഗണങ്ങളെ മുഴുവനും എന്റെ ഈ ചെറിയ കൊക്കുകൊണ്ട് കോരിയെടുത്ത് വറ്റിക്കാൻ ഒരുപക്ഷെ എത്രയെങ്കിലും കാലത്ത് നിരന്തരമായ പരിശ്രമം കൊണ്ട് സാധിച്ചേക്കാം. എന്നാൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബറാരി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തീർക്കുവാനോ രവിച്ചവസാനിപ്പിക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് എന്നേക്കാൾ ബുദ്ധിശൂന്യമായ വ്യാമോഹം നിങ്ങളുടെ ഉള്ളിലാണുള്ളതെന്ന് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ആ കൊക്ക് അനുസ്മരിപ്പിക്കുന്ന രംഗം ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹകൾ ലോകവ്യാപകമായി എല്ലാവരും കൂടി ഒരേ സമയത്ത് വ്യത്യസ്ത പരാമർശങ്ങൾ നടത്തിയാലും അവസാനിപ്പിക്കാൻ കഴിയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മളെല്ലാവരും കൂടി ഒന്നാകെ ശ്രമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹകളെ ആലേഖനം നടത്തിയോ ആലാപനം നടത്തിയോ പരാമർശിച്ചോ ഒരു പര്യവസാനത്തിന് ശ്രമിക്കുമ്പോൾ
പരാജയമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം, പരാജയത്തിനും മാത്രം പാരാവാര സമാനമായി വിശാലമായി കിടക്കുന്ന മദഹിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു കണികയെ ഒരാളെ സ്വായത്തമാക്കാൻ ശ്രമിച്ചാൽ അയാൾ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ചിന്തിക്കുന്ന കൽബ് അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കൽബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് എഴുതുന്ന പേന അത് അള്ളാഹുവിന്റെ താഴത്തിലായി ചലിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പരാമർശിക്കുന്ന നാവ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി ചലിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ഭാഗ്യം നൽകിയാൽ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമേതാണ്? മദ്ഹു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹരിയനാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഇബാദത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സ്വീകാര്യതയെ പ്രതീക്ഷിച്ചുകൊണ്ട് വെക്കാവുന്ന കാണിക്ക അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വഹബീബുനാ വമലാദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹരിയനും അവിടുത്തെ പ്രകീർത്തനത്തിന്റെ മേഖലയിലേക്ക് കടക്കലുമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം, ഫമൻ മന്ന അലൈഹി റബ്ബുഹു വ മൗലാഹു വഅതാഹു മിൻ ഹുസ്നിൽ ബലാഗത്തി ഫീ കലാമി വജഅല ത്വാഅതഹു വഇബാദതഹു ഇംദാഹു വഅബലഗ ജുദ്ദഹു വജുഹദഹു വമഹാസിനഹു വസയ്യന മദഹു വദക്കറ ഫീഹ അസ്മാഅഹു فنعم الغنيمة لمن أراد السلاما ونعم النجاة لمن طلب سكنى دار الكرامة الله سبحانه وتعالى ودمستنا يا فريبالغنا يا سرواب فريا يا الله تعالى ورعالد من أرقلت النوتة تتال أيالد پرورتن انغلوم أيالد إدبادغلوم أيالد موهنمايا برتمانهم أيالد شوبنمايا فرامرسهم അയാളുടെ മനോഹരമായ ആലേഖനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടാകും. മാത്രമല്ല, ആ മദ്ഹിലും പരാമർശത്തിലും പരമാവധി മുന്നോട്ട് പോകാൻ അയാൾ ശ്രമിച്ചാൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളെയും വിശേഷണങ്ങളെയും പരാമർശിച്ചാൽ ഫനിഅമൽ വനീമ അനന്തര സ്വത്തത്ര മനോഹരമാണ്. ലിമൻ അറാദ സലാമ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മോക്ഷത്തെ പ്രതീക്ഷിക്കുന്നവന് ലഭിച്ചിട്ടുള്ള എത്ര മനോഹരമായ ശേഷിപ്പാണത്. വനിഅമൻ നജാത്ത് എത്ര വലിയ വിജയമാണ്. ലിമൻ തലബ സുഖന ദാരിൽ കറാമ അല്ലാഹുവിന്റെ കറാമത്തിന്റെ വീടാകുന്ന സ്വർഗത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ രചനകളിൽ ആലേഖനം ചെയ്തു വെക്കുമ്പോ മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി ഇവരി ഫരീഖൈനി മിൻ റബ്ബി വമിൻ അജമി മൗലായ على حبيبك خير للخلق كلهم. നമ്മുടെ മദഹുകളെയും നമ്മുടെ പ്രകീർത്തനങ്ങളെയും നമ്മുടെ സലാത്തുകളെയും എവിടെ കൊണ്ടുവെക്കാനാണെന്നൊരു ചോദ്യത്തിന് മാത്രം ലളിതമായ മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സലാം ബൈത്തും അതുപോലെ തന്നെ യാ നബി സലാം അലൈക്കും എന്ന പ്രകീർത്തനവും അതുപോലെ പരാമർശങ്ങളുമെല്ലാം നടത്തി ഇത് എവിടെ കൊണ്ടുവെക്കാനാണ്? മദീനയിൽ വെച്ചാൽ മദീനയ്ക്ക് വല്ല ദാരിദ്ര്യവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് കൊടുത്താൽ അവിടത്തേക്ക് സ്വീകരിക്കാൻ മാത്രം വല്ലതുമുണ്ടോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചാൽ ആ കിരീടത്തിലേക്ക് അത് പറ്റുന്ന മുത്താണോ എന്നാൽ എവിടെയാണ് നമ്മുടെ ഈ മദഹ് വെക്കുക? ഖുർആൻ എവിടെന്ന് പറയുന്നു, ഫസാ അയ്യബഅസക റബ്ബുക മഖാമം മഹ്മൂദ. അല്ലയോ ഹബീബായ നബിയേ, അവിടത്തേക്കൊരു പദവിയുടെ കുറവുമില്ല മറ്റുള്ളവരെ പ്രാർത്ഥിച്ചു വാങ്ങിത്തരാൻ. അവിടത്തേക്കൊരു ലഭ്യതയുടെ കുറവുമില്ല മറ്റുള്ളവരെ ഔദാര്യം ചെയ്യാൻ. അള്ളാഹുവിന്റെ രക്ഷ അള്ളാഹുവിൽ നിന്ന് മറ്റുള്ളവരെ ചോദിച്ചു വാങ്ങിത്തരേണ്ടതില്ല. നബൂവത്തിന്റെ പദവിയും റിസാലത്തിന്റെ പദവിയും അതിന്റെ നേതൃത്വത്തിനും അതിനേക്കാളും വലിയൊരു പദവി ലോകത്തിൽ ലഭിക്കാനില്ല. അങ്ങനെ ഏറ്റവും ടോപ്പസ്റ്റ് മാർക്കിൽ ഇരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കാനാണ്? നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. എന്നാൽ അവിടത്തെ ഇഷ്ടപ്പെടുന്ന മുഹിദ്ദീങ്ങളുണ്ടല്ലോ, അവര് സ്വലാത്ത് ചെല്ലും, അവര് മദഹജിയും, അവര് പ്രകീർത്തനങ്ങൾ ആലപിക്കും. അതെവിടെ കൊണ്ടുവെക്കാനാണ്? അത് വെക്കാനൊരു സ്ഥലം അള്ളാഹു തആല നൽകി. ആ സ്ഥലത്തിന്റെ പേരാണ് അസാ. പരിശുദ്ധമായ ഖുർആനിലെ അസാ എന്ന പ്രയോഗം, ആ സ്ഥലം മാത്രമേ നമ്മുടെ സ്വലാത്തിനിരിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. ആ സ്ഥലം മാത്രമേ നമ്മുടെ മൗലവിയിരിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. ആ സ്ഥലം മാത്രമേ നമ്മുടെ അശറക്കഥയിരിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. പിന്നെ എവിടെ വെക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് നമ്മൾ ചെല്ലുന്ന സ്വലാത്തും അദ്ദേഹം വെക്കാൻ വേറെ സ്ഥലമില്ല. ഔലിയാക്കന്മാരാണെങ്കിലോ അവർക്ക് പദവി ഇനിയും ഉയരാനുണ്ട്. അക്താബുകളാണെങ്കിലോ അവർക്കിനിയും പദവി ഉയരാനുണ്ട്. അമ്പിയാക്കന്മാരാണെങ്കിലോ അവരെല്ലാവരും മുർസലീങ്ങളല്ല, അതുകൊണ്ട് അവർക്കിനിയും പദവി ഉയരാനുണ്ട്. മുർസലീങ്ങളാണെങ്കിലോ അവർക്കിനിയും പദവി ഉയരാനുണ്ട്. എല്ലാവരും ഉലുൽ അസ്മുകളല്ല. അതേസമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാണ്, അവരുടെ എല്ലാവരുടെയും ഈടാണ്. വദനൗ തഔ അദന വനിൽ തനീമാ صلى عليك مسلما تسليما الله كينا الرسول الله صلى الله عليه وسلم അത് കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും റസൂലുള്ളാഹിന്റെ മേലെ അള്ള മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി ഏതായാലും അള്ള ആവൂയില്ല. അപ്പൊ പിന്നെ എവിടെ കൊണ്ടുവെക്കും? അപ്പൊ നമ്മുടെ സ്വലാത്ത് കൊണ്ട് നിവിധങ്ങളെ അള്ളയാക്കണോ? അങ്ങനൊരു പരാമർശമേ ഇസ്ലാമിലില്ല. പിന്നെ നമ്മുടെ മദഹും നമ്മുടെ സ്വലാത്തും നമ്മുടെ പ്രകീർത്തനങ്ങളും എല്ലാം വെക്കാൻ അള്ളാഹു തആല നൽകിയ ചെറിയൊരു ഡ്രയാണ്. നിങ്ങളുടെ സമാധാനത്തിനൊരു പ്രയോഗം പറയാം. മഖാമും മഹ്മൂദ് എന്ന പദവി നിബിധങ്ങൾക്ക് ഉള്ളതാണ്, പക്ഷേ അതിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടില്ല. അത് അവരോധനത്തിന്റെ സമയമായിട്ടേ ഉള്ളൂ. അതാകുന്നതുവരെ നിങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നോ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കൂലി കിട്ടും. ഫബഅഥു മഖാമം മഹ്മൂദൻ അല്ലദീ വഅത്തഹു വർസുഖന ശഫാഅത്തഹു യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മഖാമു മഹ്മൂദ് എന്ന വലിയ സ്തോത്രത്തിന്റെ പദവിയിലേക്ക് അലങ്കരിക്കാനുള്ള ചടങ്ങ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ ഹബീബിന് മാത്രമുള്ളതാണ്. വേറൊരാളോടും മത്സരിക്കേണ്ടതില്ല. ഇലക്ഷനില്ല, മത്സരമില്ല, തർക്കമില്ല, പിടിച്ചുപറിയില്ല. പക്ഷേ അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടന്നിട്ടില്ല. ആ നടക്കുന്നത് വരെ നിങ്ങൾ ദ്വാരക്കുക, ഞങ്ങളുടെ റസൂലുള്ളാഹി തങ്ങൾക്ക് മഖാമു മഹ്മൂദ് കൊടുക്കണേ. നിങ്ങൾ ദ്വാരന്നാലും കൊടുക്കും, ദ്വാരമില്ലെങ്കിലും കൊടുക്കും. പക്ഷേ അതിന്റെ സമയം ഔദ്യോഗികമായ ചടങ്ങിന്റെ സമയമാവുന്നതേ ഉള്ളൂ. അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ സ്ഥലത്തേക്കാണ് നമ്മുടെ മദഹ്, ആ സ്ഥലത്തേക്കാണ് നമ്മുടെ സ്വലാത്ത്, ആ സ്ഥലത്തേക്കാണ് നമ്മുടെ പരാമർശങ്ങൾ എത്തുന്നത്. അള്ളാഹു തആല നിനക്ക് കബൂലാക്കി തരട്ടെ. എന്നാൽ മഖാമു മഹ്മൂദ് എന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതാണ്, നിങ്ങൾ അങ്ങനെയും ആശിക്കേണ്ടതില്ല. എന്താ കാരണം? ربك مقاما محمودا، أي الشفاعة العظمى. മഖാമു മഹ്മൂദിന്റെ അർത്ഥം തന്നെ ഷഫാഅത്താണ്. അതുകൊണ്ട് അതും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഔദാര്യം കിട്ടുന്നതാണ്, നിങ്ങൾക്കൊന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന ക്യാപ്പ് അവിടെയും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം അത്തർമുദി റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ സലാത്ത് കൊണ്ടോ മദ്ഹ് കൊണ്ടോ ഒന്നും കിട്ടാനില്ല. നമുക്ക് മദ്ഹ് കൊണ്ടും സലാത്ത് കൊണ്ടും ഇങ്ങോട്ട് കിട്ടാനേ ഉള്ളൂ. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ നമ്മുടെ ഈ മജ്‌ലിസും മദ്ഹുമെല്ലാം നമുക്ക് ശഫാഅത്ത് ലഭിക്കാനുള്ള മേഖലയിലേക്ക് വരണം. അശ്ശഫാഅത്ത് ഹബ്‌ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്‌ലനാ ഇല്ലാഹയാ സയ്യിദി ഖൈറൻ നബീ. അല്ലയോ സയ്യിദായ ലോകത്തുള്ള പ്രവാചകന്മാരുടെ എല്ലാം ഏറ്റവും അഹിയറായ നബിയേ, അവിടുത്തെ ശഫാഅത്തിൽ നിങ്ങളെ പങ്കാളികളാക്കണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നമ്മൾ മദീനത്ത് കിടക്കുന്ന റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവെ നിങ്ങളെ ശഫാഅത്തിലാക്കി തരണമേ. ആ ഒരൊറ്റ പരാമർശമേ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് കബൂലാക്കി പെരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടി സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന സാധുക്കളായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാന്മാരായ ഇമാമുകൾ ശഫാഅത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം മഹ്ശറിൽ നിന്ന് വിചാരണയ്ക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന മഹാനാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും ദുഷ്കർമ്മങ്ങളും തുല്യമായി നിൽക്കുന്ന ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വരും. അതുപോലെ തന്നെ നരകത്തിലേക്ക് പോയിട്ട് വിഷമിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വരും. അതോടൊപ്പം തന്നെയോ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ബഗ്ദാദി സാഹിബുൽ ഖാമൂസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അസ്സലാത്തു വൽ ബുശരി ഫി സ്സലാത്തി അലാ ഖൈറിൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്നതാ പലതവണയും അറവാഹകളുടെ ലോകത്ത്, ആത്മീയമായ ലോകത്ത് പാവപ്പെട്ട അറവാഹകൾ എന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് പറയും. അല്ലയോ പ്രിയപ്പെട്ട ആദം നബിയേ, അവിടുന്ന് ഞങ്ങളൊക്കെ പാവികളാണ്, ദോഷികളാണ്, ഞങ്ങളെ ഒന്ന് പിടിച്ച് അള്ളാഹുവിലേക്ക് ചേർത്തു തരുമോ എന്ന് ചോദിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് തവണ പറഞ്ഞു, അല്ലയോ മക്കളെ കാത്തിരിക്കൂ, എന്റെ ഒരു പൗത്രന്മാരിൽപ്പെട്ട എന്നാൽ അമ്പിയ പരമ്പരയുടെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം ആ തങ്ങൾ കാണുന്ന സ്ഥലത്ത് പോയിരുന്നോ എന്നാ രക്ഷ കിട്ടും, അല്ലാതെ എന്നെ കാത്തിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന ആത്മീയ ലോകത്തെ ചർച്ചകൾ അവിടുന്ന് കുദുസിയായ ഹദീസുകളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അസ്സലാത്തുൽ ബുസറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിലയിൽ മഹാന്മാരായ ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുപാട് തവണ കേട്ട് കേട്ട് ആവർത്തിച്ച് കേട്ടതാണെങ്കിലും ഇന്ന് നമ്മുടെ ഈ പര്യവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിന്റെ മുമ്പിലേക്കാണ്. അതുകൊണ്ട് ആ ശഫാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം ഏതായാലും പരിസമാപ്തിയുടെ ദിവസമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതിനെനിക്ക് കഴിയുന്നില്ല, കാരണം അതെവിടെയും പറഞ്ഞു നിർത്താൻ കഴിയില്ല. ഇതുവരെയും അവിടുത്തെ വഫാത്ത് ഞാൻ എന്റെ ഒരു പ്രസംഗത്തിനും അവതരിപ്പിക്കാൻ എനിക്ക് നിയോഗം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങനെ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ച് ഒന്നുകൂടി അത് മുത്താലഅ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് തന്നെ പറയാമെന്നായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ആ വഫാത്ത് പറയാൻ നമുക്കൊരു പക്ഷേ എന്തും എനിക്കായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കവാടം മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശഫാഅത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മദഹകൾ നമ്മൾ വെച്ചത്, നമ്മുടെ പ്രകീർത്തനങ്ങൾ നമ്മൾ സമർപ്പിച്ചത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാനാണ്. ലോകത്തുള്ള എല്ലാ പ്രാമാണികന്മാരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി. നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് കേട്ടു. എന്നാലും ഇവിടെ ഒന്നുകൂടി പറഞ്ഞ് നമ്മൾ ദുആരക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അധികാരികളുടെയും അധികാരം അവസാനിച്ചു. എല്ലാ ഭരണാധികാരികളുടെയും നിയന്ത്രണം അവസാനിച്ചു. എല്ലാ നേതാക്കന്മാരുടെയും നേതൃത്വം അവസാനിച്ചു. അവസാനം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജന്നത്തുൽ ബഖീയിൽ നിന്ന് മഹ്ശറിലേക്ക് നിയോഗിക്കപ്പെട്ട് മനുഷ്യന്മാരെല്ലാവരും വിഷമത്തിലും വേപതുവിലും നിൽക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾക്കും ഈമാനിക നിലവാരത്തിനുമനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. അതുപോലെ തന്നെ ആ കഴുത്ത് വരെയും അരവരെയും പാദം വരെയും അങ്ങനെ വിയർപ്പിൽ മുങ്ങി ഒറ്റ ചാനടി ദൂരത്തിൽ സൂര്യൻ നിൽക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടേണ്ട മഹ്ശറിന്റെ മൈതാനിയിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നു, ആരാണ് ഈ വേദനാജനകമായ ഘട്ടത്തിൽ നിന്ന് നമ്മളെ ഒന്ന് കൈപിടിച്ച് രക്ഷിക്കുക എന്ന വിഷമത്തിൽ എല്ലാവരും യാചിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനമായി എത്തിപ്പെടുന്നു അദീന അദിൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണയുടെ ദിവസമാണ്, അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അവിടെ നിന്നതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പ്രവണതകൾ എത്തിപ്പോയല്ലോ. ആ വിഷയത്തെ ആലോചിച്ചുകൊണ്ട് ഞാൻ വിഷമിക്കുകയാണ്. അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അവസാനം അവിടെ നിന്നതാ ബഹുമാനപ്പെട്ട സയ്യിദുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. നമുക്കെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുന്ന് സ്വന്തമായി നിർവഹിക്കാനോ സന്നദ്ധത കാണിക്കാനോ മുന്നോട്ട് വരാതെ നിൽക്കുമ്പോ അവസാനം അതാ ഖലീലുള്ളാഹി കലീമുള്ളാഹി മൂസാ അലൈഹിസ്സലാമിന്റെ സന്നിധാനത്തിലേക്കെത്തുന്നു. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്കെത്തുന്നു. എല്ലാ ആളുകളും അവിടെ നിന്ന് കഴിയില്ല എന്ന നിസ്സഹായതയുമായി കൈമലർത്തി നിൽക്കുമ്പോ അവസാനമായി എത്തിച്ചേരുന്നു സയ്യിദുൽ വജൂദി വൽ കായിനാത്ത് സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അല്ലയോ ഹബീബായ നബിയേ, വേദനാജനകമായി രംഗത്ത് നിന്ന് ഞങ്ങളെ ഒന്ന് കൈപിടിച്ച് രക്ഷപ്പെടുത്തണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത് എന്താണെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് ഞാൻ അല്ലാഹുവിനോടൊന്ന് ക്ഷമിച്ചു നോക്കട്ടെ, അല്ലാഹുവിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അല്ലാഹുവിലേക്കൊരപേക്ഷ നടത്തട്ടെ എന്ന ഒരു കണ്ടീഷണൽ ക്ലോസല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മറിച്ച് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അനലാ, അതേ, ഞാൻ ആ ശഫാഅത്തിനുള്ള ആള് തന്നെയാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അവിടുന്ന് അല്ലാഹുവിൽ നിന്ന് ദൂതൻ വന്നിട്ട് ചോദിച്ചു, എന്താണ് ചോദിച്ചതെന്നറിയുമോ? അവിടുന്ന് അല്ലയോ ഹബീബായ നബിയെ, അവിടുത്തെ സമുദായത്തിൽ നിന്നുള്ള പകുതി ആളുകളെ സ്വർഗത്തിലേക്ക് കടത്തിത്തരാം, അത് വേണമോ അല്ല ശഫാഅത്തിനുള്ള അർഹത വേണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ആകിം മിൻ ഇൻദി റബ്ബി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരാഗതൻ എന്റെ അടുക്കലേക്ക് വന്നു, ഫഖയ്യറനി ബൈന അൻ യുദ്ഖല നിസ്ഫു ഉമ്മത്തി അൽ ജന്ന വ ബൈന അശ്ശഫാ, എന്നോട് വന്നിട്ട് ചോദിച്ചു, അവിടുത്തെ സമുദായത്തിലെ പകുതി ആളുകളെ സ്വർഗത്തിൽ കടത്തി തരണോ അല്ല ശഫാഅത്തിനുള്ള അർഹത തരണമോ? ഞാൻ ശഫാഅത്തിനെ തിരഞ്ഞെടുത്തു. അത് മരണപ്പെട്ട ആളുകൾക്കാണ്, മാത്രമല്ല അത് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും അഹമ്മായതാണ്, വ്യാപകമായി ഗുണം ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം അവിടുന്ന് ശഫാഅത്തായി തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് വരുന്ന രംഗം അനലാ എന്ന് പറഞ്ഞുകൊണ്ട് മഹ്ശറിൽ നിൽക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിളിച്ചു പറയുന്നു, നിങ്ങളെല്ലാവരും തോന്നിവാസങ്ങളും ദുഷ്വൃത്തികളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വാചകങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കേട്ട് നിശബ്ദനായിരുന്നതല്ലേ? അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾ ദുനിയാവിൽ നിന്ന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, ആ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോ ഞാൻ നിശബ്ദനായിരുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു, തെമ്മാടിത്തരം കാണിച്ചു, നിസ്കാരം ഉപേക്ഷിച്ചു, അങ്ങനെ വിരുദ്ധമായ കർമ്മങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിശബ്ദനായിരുന്നില്ലേ? അതുകൊണ്ട് ഞാനിതാ ചെറുത് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും നിശബ്ദരായിരുന്നോളൂ. അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരുന്നു. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അവിടുന്ന് പോകുന്നു. فيذهب فيسجد تحت الأرش في مكان يقال له الفحص. الفحص എന്ന പേരിൽ അവിടുന്ന് അറിയപ്പെടുന്ന ആദരണീയമായ സ്ഥലത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് സുജൂദിൽ അങ്ങ് വീഴുന്നു. അല്ലയോ റബ്ബുൽ ആലമീനായ പരമാധികാരിയായ ഇന്നത്തെ അധികാരത്തിന്റെ ഒരു ചെറിയ നിയന്ത്രണം പോലും ആരുടെയും കയ്യിലേക്ക് കൊടുക്കാതെ ലോകത്തിൽ നിന്ന് മുഴുവനും അധിപതിയായ മുഴുവൻ നിയന്ത്രണത്തിന്റെയും പരമാധികാരിയായ റബ്ബേ ഇസ്മായിലി ഉമ്മത്തി നിൽക്കുന്ന എന്റെ മുഴുവൻ സമുദായത്തിനും അവിടുന്ന് എന്റെ തക്കബ്ബൽ ശഫാഅത്തി ഫീ ഉമ്മത്തി യാ അർഹമർ റാഹിമീൻ. മുഴുവൻ കാരുണ്യവാന്മാരുടെയും മേലെയുള്ള മുഴുവൻ കരുണയുടെയും അധിപതിയായ റബ്ബുൽ ആലമീനായ അല്ലാഹു ഖുൽതു ലി ഉമ്മത്തി അനലാ, ഞാനവിടുന്ന് ശഫാഅത്തിന്റെ അർഹരാണെന്ന് എന്നോട് വന്ന് ശുപാർശ നേടിയ മുഴുവൻ ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശഫാഅത്ത് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത പ്രിയമുള്ള അല്ലാഹു തആല, കാരണം പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യം പോലും പേരിട്ട് വിളിക്കാത്ത അല്ലാഹു തആല, ഒരു പ്രാവശ്യം പോലും അവിടുത്തെ പദവിക്ക് നിരക്കാത്ത പ്രയോഗം നടത്താത്ത റബ്ബുൽ ആലമീൻ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് മേലെയാണെന്ന് പറഞ്ഞു, അവിടുത്തെ അനുസ്മരണത്തെക്കുറിച്ച് റഫനാലക്കവിക്കിറക്കുന്ന പറഞ്ഞു, അവിടുത്തെ കൽബിനെ കുറിച്ച് അമാ കഥവൽ ഫുആദുമാറാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ അവയവങ്ങളെയും പ്രധാനപ്പെട്ട അവയവങ്ങളെയും എന്നി പദവി പറഞ്ഞ് സ്വീകരിച്ച് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ഉൾക്കൊള്ളിച്ച റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്ന നബിയേ ഇർഫഉ റഅ്സക സൽതൗത ഫസ്തൗത സഫ യാ റസൂലല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഭക്ഷണ സ്ഥലത്ത് നിന്ന് അവിടുത്തെ നെറ്റിത്തടമുയർത്തിയിട്ട് അവിടെ നിന്നതാ സുജൂദിന്റെ കാലം കഴിഞ്ഞുപോയി. ഭൗതികമായ ലോകത്തെ സാഷ്ടാംഗത്തിന്റെ ലോകമായിരുന്നു, ഇവിടെ ഇബാദത്തിന്റെ ലോകമല്ല നബിയേ, ഇവിടെ ഇസാബത്തിന്റെ ലോകമാണ് നബിയേ. അവിടുന്ന് ശഫാത്ത് ചെയ്യാൻ വേണ്ടി ശിരസ്സും താഴ്ത്തി അള്ളാഹുവിന്റെ അരശിന്റെ താഴ്വാരത്ത് കിടക്കുന്ന മുഹമ്മദ് മാലോകരുടെ മുഴുവനും ദീനരോധനങ്ങൾക്ക് കാതോർക്കുവാൻ ഒരു പ്രവാചകനും ഒരു മുറുത്തലും ഒരു നേതാവും മുന്നോട്ട് വരാത്തപ്പോ മാതാപിതാക്കൾ പരസ്പരം നെട്ടോട്ടമോടി മകനെ കണ്ടാൽ ഹക്ക് വീടേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച്, പിതാവിനെ കണ്ടാൽ ഹക്ക് വീടേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച്, ഭാര്യയെ കണ്ടാൽ ഹക്ക് വീടേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച്, ഭർത്താവിനെ കണ്ടാലും മേടിച്ചരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തവർ അകർന്നുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഔലാ ബികും, ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ട ആളാണ്. അന ആഖിദും ബിഹുജ്ജിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിക്കുന്ന ആളാണ് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതുപോലെ ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്തു തരേണ്ടയാളാണ് എന്ന ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്ന നബിയേ, അവിടുത്തെ ശിരസ്സങ്ങ് ഉയർത്തണം നബിയേ, ശഫാഅത്ത് സ്വീകരിച്ചോളാം നബിയേ എന്ന ഒന്നാമത്തെ ഘട്ടം അവിടുന്ന് സ്വീകരിച്ച് മുഴുവൻ ആളുകളെയും വിചാരണയ്ക്ക് വേണ്ടി എടുക്കുമോ? പണമുള്ളവന് സ്വർഗമെന്ന നിയമം എവിടെയില്ല, പത്രാസുകാരന് സ്വർഗമെന്ന നിയമം എവിടെയില്ല, പരവതാനിയിൽ കിടന്നവന് സ്വർഗമെന്ന നിയമം എവിടെയില്ല. അള്ളാഹുവിനോട് തക്വ ചെയ്ത് ജീവിച്ചവൻ അവിടുന്ന് റോട്ടിൽ കിടന്നവനാണെങ്കിലും കൊട്ടാരത്തിൽ കിടന്നവനാണെങ്കിലും വീട്ടിൽ കിടന്നവനാണെങ്കിലും അള്ളാഹുവിലേക്ക് തക്വ ചെയ്തവരെവിടെ എന്ന മാനദണ്ഡത്തിലായി ആദ്യമായി അതാ 50,000 ആളുകൾക്ക് ഒരു ഹിസാബുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുമ്പോ അതിലൊന്നാമതായി വിളിക്കപ്പെടുന്നതാരാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരുപറ്റം ആളുകളതാ പേനയും മഷിക്കുപ്പിയുമായി സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഹിസാബിന്റെ മുമ്പ് കടന്നു വരുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുന്നു, എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് നിങ്ങളുടെ യാത്ര, ഈ മഷിക്കുപ്പിയും പേനയും എവിടെ നിന്ന് കിട്ടിയതാണ്? ഉടനെ അവിടുന്ന് മഹാന്മാര് പറയുന്നു, ഞങ്ങൾ ഹദീസ് എഴുതി വെച്ച ആളുകളാണ്, ഞങ്ങളോട് സ്വർഗത്തിൽ കടന്നോളാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതേ നിങ്ങളാണോ അങ്ങനെയുള്ള പദവി അലങ്കരിച്ച മഹാന്മാർ? റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ സമാഹരിക്കുകയും അതിന് സേവനം ചെയ്യുകയും ചെയ്ത ആളുകൾ നിങ്ങളാണോ? എന്നാൽ നിങ്ങൾ കടന്നോ. അങ്ങനേതാ നാലഞ്ച് ടീം പോകുമ്പോഴാണ് മദീനത്തെ ജന്നത്തിൽ ബക്കീന്റെ വാതിലിൽ പിടിച്ചുകൊണ്ട് അവിടുത്തെ മതിലിന്റെ മേലെ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഈ പരാമർശങ്ങൾ നടത്തുമ്പോഴാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി റുക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ആ വിചാരണയില്ലാതെ കിടക്കുന്ന 50,000 ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലേക്ക് എന്നെയും ഒന്ന് കൂട്ടിത്തരണേ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, കാശാ, നിന്നെ ഞാനതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാശ രണ്ടാമത്തെ സഹാരിയുടെ ചോദ്യം, നബിയേ എനിക്കും അതിലേക്കൊരു പെർമിഷൻ തരണം നബിയേ. ഇല്ല സബക്കക്ക വിവാഹ, ഞാനിനി ഇങ്ങനെ നിന്ന് സ്വർഗത്തിലേക്കുള്ള പരമ്പരയിൽ ആളക്കൂട്ടി ഇങ്ങനെ ഔദാര്യമായി എവിടുന്ന് പെർമിഷൻ കൊടുത്താൽ എല്ലാവരോടും അത് പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഈ വി ഐ പി ചാൻസ് കാശ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ അത് ചോദിച്ചു നിൽക്കണ്ട എന്ന് പറഞ്ഞ ഇബാദുർ റഹ്മാനായ മഹാന്മാരായ ആളുകൾ ഹിസാബിന്റെ മുമ്പേ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് അടുക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് അയക്കപ്പെട്ടു, നരകത്തിലേക്കുള്ള ആളുകൾ അതിലേക്കും നിയോഗിക്കപ്പെട്ടു. ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫി സഈർ, രണ്ട് വിഭാഗവും വേർതിരിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറിക്കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഇന്റെ കീഴിൽ കമനീയമായ സ്വർഗത്തിന്റെ ഫറാദീസുൽ ജിനാനിന്റെ അകത്തടത്തിലേക്ക് ചെന്ന് സ്വർഗവാസികൾ ഇരിക്കുമ്പോ പല ആളുകളും ചെന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് എന്റെ വാപ്പ ഇവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ ഉമ്മ ഇവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ ശിഷ്യൻ ഇവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ ഖാദിം ഇവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ ഉസ്താദ് ഇവിടേക്ക് എത്തിയിട്ടില്ല, എനിക്ക് ഭക്ഷണം തന്നെ ആള് എത്തിയിട്ടില്ല. അങ്ങനെ തുടങ്ങി അടുത്ത ആളുകളെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശിക്കായത്ത് ബോധിപ്പിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായ വിവരവും ശേഖരിച്ച് അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് വന്നിട്ട് പറയുന്നു, റബ്ബേ പല ആളുകളും കടപ്പെട്ടവർ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടുപോയി, അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകണേ അല്ലാ. അവരാരാണെന്ന പ്രത്യക്ഷ നിരീക്ഷണത്തിൽ നോക്കുമ്പോ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും സമമായി വന്നവരാണ് അഹ്ലുല്ലറാഫുകാരാണ്. അവരെ പ്രാഥമികമായി ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും കഴിഞ്ഞ് അവസാനമതാ നരകത്തിൽ കിടന്ന് ഒരുപറ്റം ആളുകളെ ബഹളമുണ്ടാക്കുന്നു. ഇമാം ഇബ്നു റജബുൽ ഹംബലിയ തഖ്വീഫ് മിനന്നാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നരകവാസികൾ ഒരുപാട് ആളുകളുണ്ട്. ആദൻ നബിയുടെ സമുദായമുണ്ട്, നൂഹ് നബിയുടെ സമുദായമുണ്ട്. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരുടെ സമുദായത്തിൽ നിന്നും തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നരകത്തിലെത്തിയ ആളുകളുണ്ട്. ആ കൂട്ടത്തിലതാ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ നേതാവായ നബി തങ്ങളോടൊന്ന് പറയുമോ, ഇവിടെ ഞങ്ങൾ കിടന്ന് കരയുന്ന വർത്തമാനം ഒന്ന് റസൂലുള്ളാഹിയോട് പറയുമോ. മാരകമായ തെറ്റുകുറ്റങ്ങളാൽ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട എന്നാൽ അടിസ്ഥാനപരമായി നബിതങ്ങളെ അംഗീകരിച്ച നബിതങ്ങളെ സ്വീകരിച്ച മഹാന്മാർ, പക്ഷേ അവര് തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നരകത്തിലായിപ്പോയി. അവർക്കൊരൊറ്റ വിളിയേ ഉള്ളൂ, വാ മുഹമ്മദ. ആ നരകത്തിലും വിളിക്കാൻ റസൂലുള്ളാഹിനെ പ്രേമിച്ചവർക്കേ സാധിക്കൂ. അതുകൊണ്ടാണ് ഇന്നൽ മുനാഫിഖീൻ ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറയാനുള്ള കാരണം അവർക്ക് മേൽത്തട്ടിൽ നിന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്, റസൂലുള്ളാഹിന്റെ മൗലിദിനെ കളിയാക്കുന്നവരാണ്, ഞങ്ങൾ നബി തങ്ങളെ അംഗീകരിക്കുന്നവരാണെന്നവര് പറയും. അങ്ങോട്ട് മാറി നിന്നിട്ട് അവർ മൗലവിയല്ലി ശിർക്കാണെന്ന് പറയും, ഞങ്ങൾ റസൂലുള്ളാന്റെ ആളുകളാണെന്ന് പറയും. പക്ഷേ നബി തങ്ങളുടെ പ്രകീർത്തനം പറയുമ്പോ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോന പണിയാണെന്ന് പറയും. മൗലവികൾ പള്ളിയിൽ കൂടിയിട്ട് റസൂലുള്ളാന്റെ പദവി പറയുമ്പോ അത് തെറ്റാണെന്ന് അപ്പുറത്തു നിന്ന് പറയും. അങ്ങനെയുള്ളത് കൊണ്ട് മുനാഫിഖീങ്ങൾ അതേ സമയത്ത് ഒരുപാട് തെറ്റ് ചെയ്ത ആളുകൾ, പക്ഷേ റസൂലുള്ളാനെ സ്നേഹിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്, അംഗീകരിച്ചവരാണ്, അവര് നരകത്തിൽ കിടന്ന് പറയും ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് പറയണേ. നരകത്തെ കാക്കുന്ന മലക്കുകൾ പറയുമെന്ന് ഇബ്നു റജബ് അൽഹംബലി തങ്ങൾ തന്നെ പറയുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തസ്കിറയിൽ രേഖപ്പെടുത്തുന്നു. എന്താണെന്നല്ലേ, നരകവാസികളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ കൊണ്ടാണ്. കാരണം അവര് കിടന്നിട്ട് ഞങ്ങളുടെ നബിയെ, ഞങ്ങളുടെ നബിയെ എന്നവർ വിളിക്കും. അവസാനം വരുന്നു റഹ്മത്തുൽ ലിലാലമീൻ സാഹിബു ശഫാഅത്തുൽ ഉലമാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വന്ന് ജല്ല ജലാലായ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാ ഈമാനുള്ള കുറെ പേര് ഇനിയും നരകത്തിലുണ്ട് റബ്ബേ, അവരെ കൂടി മോചിപ്പിക്കാതെ സമാധാനമില്ല. അവസാനം ഏഴു പ്രാവശ്യം ഈ ശഫാഅത്ത് തുടരുമെന്ന് അസ്സിലാത്തുവൽ ബുഷറിലുണ്ട്. അഞ്ചു പ്രാവശ്യമാണെന്ന് ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. ഏതായാലും പലതവണ ശഫാഅത്ത് ചെയ്യുമെന്ന് ഉറപ്പാണ്. അവസാനമതാ ലോകത്തിന്റെ നേതാവ് വന്ന് കടുകിട തൂക്കമെങ്കിലും ഈമാനുള്ള ആളുകളെ മുഴുവനും മോചിപ്പിച്ചിട്ട് അവസാനം വീണ്ടും ജല്ല ജലാലായ റബ്ബിന്റെ അടുക്കലേക്ക് വരുമ്പോ അല്ലാഹു തആല പറയുന്നു, ഖദ് മലത് ശഫാഅത്തുൽ മലായിക, മലായിക്കത്തിന്റെ ശഫാഅത്ത് കഴിഞ്ഞുപോയി നബിയേ, അമ്പിയാക്കന്മാരെ ശഫാഅത്തും കഴിഞ്ഞുപോയി നബിയേ, ഔലിയാക്കന്മാരെ ശഫാഅത്തും കഴിഞ്ഞുപോയി നബിയേ, ലോകത്ത് അല്ലാഹു ആദരിച്ച എല്ലാ മഹാന്മാരുടെയും ശഫാഅത്ത് കഴിഞ്ഞുപോയി നബിയേ, ഇനി എന്റെ ഔദാര്യമായി അല്പമെങ്കിലും ഒരു ചെറിയ ഈമാനെങ്കിലും ശിർക്കിലേക്ക് കടന്നിട്ടില്ലാത്ത, നിബിധങ്ങളെ നിഷേധിച്ചിട്ടില്ലാത്ത അടിസ്ഥാന ഈമാനുള്ള എല്ലാവരെയും നരകത്തിൽ നിന്ന് സ്വർഗത്തിലെ കാക്കി നബിയേ, അറബീത്തബിഹാ فلسوف يعطيك ربك فترضى قرأنا في الله فلسوف يعطيك فشر قلوبنا ذاك العطاء അവിടുന്ന് അലി വഫാ റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ഖറഇന ഫില്ലഹ വല സൗഫ യുഅതി വല സൗഫ യുഅതിക റബ്ബുക ഫതർളാ എന്ന് ഞങ്ങൾ ഖുർആനിൽ ഓതിയിട്ടുണ്ട് നബിയെ. ഞങ്ങൾ നബിയെ അംഗീകരിച്ചവരാണ് നബിയെ, അവിടുത്തെ ശഫാഅത്തിൽ വിശ്വസിച്ചവരാണ് നബിയെ, അതുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് നരകത്തിലിടുമ്പോ തങ്ങൾ തൃപ്തിപ്പെടൂല എന്ന് ഞങ്ങൾ ആശിക്കുന്നു നബിയെ. അതുകൊണ്ട് ഈ ആയത്ത് ഞങ്ങളുടെ സമാധാനത്തിന്റെ ആയത്താണ് നബിയെ. അതുകൊണ്ട് നാളെ ആഹ്റത്തിൽ നമ്മളെ നരകത്തിലിടുമ്പോ റസൂലുള്ള തൃപ്തിപ്പെടൂല എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഹം റസൂലുള്ളാഹു കേ ജന്നത്തു റസൂലുള്ളാഹു കീ, നമ്മൾ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നവരാണ്, അവിടുത്തെ മദഹ് ചൊല്ലുന്നവരാണ്, അവിടുത്തെയുടെ മൗലിദ് ഓതുന്നവരാണ്, അവിടുത്തെയുടെ സലാത്ത് ചൊല്ലുന്നവരാണ്. അതുകൊണ്ട് നമുക്കാകെയുള്ള ഒരു പ്രതീക്ഷ ആരാണെന്നറിയുമോ,
محمد رسول الله صلى الله عليه وسلم തങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നമുക്കൊരു ശഫാഅത്ത് ചെയ്യാം. നാളെ സ്വർഗത്തിലേക്ക് കടത്താൻ ഒരൊറ്റ നേരാവേ ഉള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ ശഫാഅത്തിനെ ചോദിക്കാനാണ് നമ്മൾ മൗലിദ് ഓതുന്നത്, ആ ശഫാഅത്ത് നേടാനാണ് നമ്മൾ മദഹ് ചൊല്ലുന്നത്. അത് മാത്രം പോരല്ലോ, ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും അവസാനമെങ്കിലും നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. മുഅ്മിനീങ്ങളെ, നമുക്കതിൽ പെട്ടാൽ പോരാ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞില്ലേ, ودخول جنات بها متقدما. അവിടം ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് കടക്കണം. അതിന് നമ്മുടെ കയ്യിൽ ഇബാദത്തില്ല, അവസാനമെങ്കിലും കടക്കുമെന്നേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. ആദ്യം കടക്കാൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് മുമ്പൊക്കെ വെള്ളിയാഴ്ച ദിവസം മലബാറിലെ പള്ളികളിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞ് ചെല്ലുമായിരുന്നല്ലോ. ഇലാഹീലത്തുലിൽ ചെറുദോസി അഹല വലാ ഖവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ നൂബി ഫഇന്നക غافر ذنب الأليم. അള്ളാഹുവേ, ഞങ്ങളാരും സ്വർഗത്തിന് യോഗ്യരല്ല, നരകത്തെ സഹിക്കാൻ കഴിയുന്നവരുമല്ല. ഒരു സെക്കൻഡ് പോലും നരകത്തെ സഹിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ദുനിയാവിലെ തീക്ക് പോലും ആഖിറത്തിലെ നരകത്തെ പേടിയാണ് എന്ന് ഇമാമുകൾ എഴുതി വെച്ചിട്ടില്ലേ? ഹദീസിൽ തന്നെ നിവേദനം വന്നിട്ടില്ലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് സ്വാലിഹീങ്ങളെ ആദ്യം ഔദാര്യമായി സ്വർഗത്തിലേക്ക് കടത്തുമ്പോ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആരോരും സഹായിക്കാനില്ലാത്ത മസ്റ്ററിന്റെ ഘട്ടത്തിൽ നമുക്ക് ഇരുകയും നീട്ടി വരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാനൊന്നും ദീർഘിപ്പിച്ചു പറയുന്നില്ല. നമുക്ക് ഈ ശഫാഅത്തിന് യോഗ്യത വേണം. നമുക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തണം. ആ ഹബീബിന്റെ ജിവാറിലണഞ്ഞ് ഒരുപാട് തവണ സലാം പറയണം. അവസാനം മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോ യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ മതി ചൊല്ലിയ സാധുവാണ്. കാരണം നാളെ അർശിന്റെ തടൽ ലഭിക്കും. പറജുലാനി തഹബ്ബാസില്ല വജ്തമഅ അലൈഹി വതഫറഖാസി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഒരുമിച്ചുകൂടിയ രണ്ട് സഹോദരങ്ങൾ, അവർക്ക് അർശിന്റെ തണലുണ്ട്. നമ്മൾ പരസ്പരം ബന്ധപ്പെടുന്നത് എസ് എസ് എസിന്റെ പേരിലാണെങ്കിലും എസ് വൈ എസിന്റെ പേരിലാണെങ്കിലും നമ്മുടെ ഒരുമിച്ചുകൂടൽ അള്ളാഹുവിന്റെ തൃപ്തിക്കുള്ള സൗഹൃദമാണ്. അള്ളാഹു തആല അങ്ങനെയാക്കി തരട്ടെ. അതുകൊണ്ട് എസ് എസ് എഫുകാരുടെ പരസ്പര സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. എസ് വൈ എസുകാരുടെ പരസ്പര സ്നേഹം അള്ളാഹുവിന്റെ ദീനിനുള്ള പരസ്പര സ്നേഹമാണ്. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം നാളെ അർശിന്റെ തമ്മിൽ ഒരുമിച്ചുകൂടാനുള്ള ബന്ധമാണ്. ഇവിടെയുള്ള ഒരു മുഖവും ഒരുപക്ഷെ എനിക്ക് നാട്ടിൽ നിന്ന് പരിചയമില്ലാത്തതാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ഇൻഷാല്ലാ നാളെ സ്വർഗത്തിലും നമുക്ക് ഒരുമിച്ചുകൂടണം. നമ്മുടെ മാതാപിതാക്കളുടെ കൂടെയാകണം, നമ്മളുടെ ഭാര്യ സന്താനങ്ങളുടെ കൂടെയാകണം, നമ്മുടെ ഉസ്താദുമാരുടെ കൂടെയാകണം, നമുക്ക് ഭക്ഷണം തന്നവരുടെ കൂടെയാകണം, സ്ഥാപനത്തിൽ പഠിപ്പിച്ച മക്കളുടെ കൂടെയാകണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ സംഘടനയെ നമ്മൾ ചെറുതായി കാണരുത്. യദുല്ലാഹി അലൽ ജമാഅ എന്ന് പറയാനുള്ള കാരണമതാണ്. അതുകൊണ്ട് നമ്മുടെ എസ് വൈ എസിൽ ചേർന്ന് പ്രവർത്തിക്കണം, നമ്മുടെ എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കണം, നമ്മുടെ റിസാല സ്റ്റഡി സർക്കിളിൽ പങ്കാളിയാകണം, നമ്മുടെ മക്കളെ എസ് എസ് എഫുകാരാക്കണം, നമ്മുടെ സഹോദരന്മാരെ എസ് വൈ എസുകാരാക്കണം. അത് നാളെ സ്വർഗത്തിലേക്കുള്ള സൗഹൃദമുണ്ടാക്കാനാണ്. ഒരു എസ് എസ് എഫുകാരൻ മരിക്കുമ്പോ ബാക്കിയുള്ള എല്ലാ എസ് എസ് എഫുകാരും സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയല്ല, എല്ലാ എസ് എസ് എഫുകാരും എസ് വൈ എസുകാരും നമുക്ക് നേതൃത്വം നൽകുന്ന ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരും ആ എസ് എസ് എഫുകാരനെ സഹായിക്കുന്നത് അവിടുന്ന് അവന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടാണ്. ആ ബന്ധമാണ് നമ്മുടെ ബന്ധം. അതുകൊണ്ട് ഇവിടെ ഗൾഫിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ മക്കളാരെങ്കിലും നാട്ടിലെ എസ് എസ് എഫുകാരല്ലെങ്കിൽ അതിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കണം, എസ് വൈ എസുകാരല്ലെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കണം. കാരണം അത് നമ്മളെ എല്ലാവരെയും കൂടി സാഹിബു ശഫാഅത്തുൽ ഉലമാ മുഹമ്മദു റസൂലുള്ളാ. ഇന്ന് കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നബിദിന റാലികൾ കൂടുതൽ നടത്തുന്ന സംഘടന ഏതാണ്? നമ്മുടെ സംഘടനയാണ്. ഡെൻമാർക്കിൽ കാർട്ടൂൺ വരച്ചപ്പോ അതിനെ ശക്തമായി പ്രതിഷേധിച്ചതാരാണ്? അത് നമ്മുടെ സംഘടനയാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. നബിതങ്ങളുമായി ബന്ധമുള്ള സംഘടന എന്ന നിലയിലാണ്. സാദാത്തിങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംഘടന ഏതാണ്? അത് നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനമാണ്. ആലിമീങ്ങളുള്ള സംഘടന ഏതാണ്? അത് എസ് വൈ എസും എസ് എസ് എഫുമാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രചാരകന്മാരും പ്രവർത്തകന്മാരുമാകണം. നമുക്കറിയാം, ഒരു എസ് ഡി എസുകാരനായ കൊച്ചുപയ്യൻ കൊല്ലം ജില്ലയിൽ മരണപ്പെട്ടു. ജീവിതകാലത്ത് അവൻ ജംഇയ്യത്തുലമയുടെ മെമ്പർമാരെ ഒരുപക്ഷെ കണ്ടിട്ടില്ല. വൈകുന്നേരമാകുമ്പോ 15 വയസ്സുള്ള എസ് ഡി എസുകാരൻ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ കുളത്തിൽ വീണ് മരണപ്പെട്ടുപോയി. ആ കുട്ടിയുടെ കബറടക്കി കഴിഞ്ഞപ്പോ വൈകുന്നേരം കബറിന്റെ സന്നിധാനത്തിലേക്ക് വരുന്നത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗത്തിലെ മെമ്പറായ ഹൈദ്രോ സുത്താറും ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഇസ്ദുദ്ദീൻ സഖാഫിയും തുടങ്ങിയുള്ള വലിയ വലിയ ആലിമീങ്ങൾ വന്ന് ദുആ ചെയ്തു. ഏറ്റവും കൂടുതൽ നിസ്കരിച്ചതുകൊണ്ടല്ല, ഇബാദത്ത് ചെയ്തതുകൊണ്ടല്ല, സംഭാവന ചെയ്തതുകൊണ്ടല്ല, അവൻ അല്പം ബോധമുള്ളപ്പോ 10 ദിവസം എസ് എസ് എഫ് സിന്ദാബാദ്, എസ് ഡി എസ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് റിസാലക്ക് വൈക്കാരെ ചേർക്കാൻ നടന്നപ്പോ ആലിമീങ്ങളോട് കടപ്പാട് വന്നു, അവർക്ക് കടപ്പാട് വന്നു. അവരാ പൊന്നുമോന്റെ കബറിന്റെ അടുക്കൽ വന്നു ചെയ്തു. നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ അത് കിട്ടണ്ടേ? അതുകൊണ്ട് നമ്മൾ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണം. അല്ലാഹു തആല ബറക്കത്തു ചെയ്യുമാറാകട്ടെ. നമുക്കതുകൊണ്ട് അല്പം സലാത്തു ചൊല്ലി ദുആ എടുക്കണം. സമയം ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മളെ എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിച്ച നേതാവ്. ആ നേതാവിന്റെ ലിവാഉൽ ഹംദിന്റെ കീഴിലായി നാളെ സ്വർഗത്തിലേക്കെത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട വെണ്ണക്കോട് ബഷീർ ഫൈസി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പലപ്പോഴും ചിന്തകന്മാരെ ഒരുപാട് നമ്മൾ അത്ഭുതപ്പെടുത്തിയ മഹാനാണ്. അവിടുന്ന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാം, വളരെ അപരിഷ്കൃതമായ വേഷത്തിൽ ഡോക്ടർ മുഹമ്മദ് ഹസൻ എന്ന് പറയുന്ന ഫറോക്ക് കോളേജിന്റെ അടുത്തുള്ള സൈക്കാട്രിസ്റ്റിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാലം കൂടെയും കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നിൽക്കുന്നു. അയാൾക്ക് ഒരു അവജ്ഞ തോന്നി, എന്താണ് ഈ മൊഴിയാർ എന്റെ മുമ്പിൽ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നത്? അപ്പൊ ബഹുമാനപ്പെട്ടവർ ഒരു പുസ്തകം പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് ഒരു അവതാരിക എഴുതരണം എന്ന് കൊടുത്തിട്ടന്ന് പോയി. തിരിഞ്ഞ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പോയതിന് ശേഷം അദ്ദേഹം നോക്കിയപ്പോൾ അവിടുന്ന് വേർഷിപ്പ് ഇൻ ഔട്ടർ സ്പേസ് ആൻഡ് പോളാർ റീജിയൻ എന്ന ഇംഗ്ലീഷ് പുസ്തകമാണ്, ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് എഡിറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ബുഖാരി ദേവാ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ പലപ്പോഴും അദ്ദേഹത്തിന് ചിലതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകാറുണ്ട്. അയാള് അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു വിദേശത്തുകാരൻ ഞങ്ങൾ തലപ്പാവ് വെച്ച് അവിടെ ചെന്നപ്പോ കളിയാക്കി. ഞങ്ങളൊരു പുച്ഛത്തോടുകൂടി കണ്ടു, തലയെ കെട്ടി കെട്ടി മൊയ്യാമാര് ഈ ഇപ്പോഴും അവർക്ക് ലോകം തിരിഞ്ഞിട്ടില്ലല്ലോ എന്ന നിലയിൽ പുച്ഛിച്ചു. അപ്പോ ഈ ഡോക്ടർ മുഹമ്മദ് ഹസൻ പറഞ്ഞു, അവരെ നിങ്ങൾ പുച്ഛിക്കരുത്, നിങ്ങൾ വിചാരിച്ച മുസ്ലിയാക്കന്മാരല്ല അവര്, ബുഖാരി ദേവ കോളേജിൽ ബി എ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണ്. എനിക്കവരെ നേരിട്ടറിയും, ഇവരുടെ ഒരു ഉസ്താദിന് ഞാൻ നനങ്ങാന്ന് എനിക്ക് അനുഭവിച്ചു. രാവിലെ വന്നു നിന്നപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഈ മുസ്ലിയാർക്ക് വേറെ എവിടെയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുപോയി. നോക്കുമ്പോഴാണ് എനിക്ക് കൂടി മനസ്സിലാകാത്ത വലിയ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലുള്ളൊരു പുസ്തകമായിരുന്നു. ഞാനതിന് അവസാനം ഒമാൻ മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള അവർ ആളുകളെയും കൂടി വിളിക്കേണ്ടി വന്നു. അത്രയും വലിയ സ്റ്റാൻഡേർഡ് വിവരം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ വലിയ ബഹുമാനമായി. അദ്ദേഹത്തിന്റെ ആശയത്തോട് പൂർണ്ണമായി നമ്മൾ യോജിക്കുന്നില്ല, ഏതായാലും ഇതൊരു ചെറിയ അനുഭവമാണ്. ഇതുപോലെ ഒരുപാട് ആളുകളെ അമ്പരപ്പിച്ച് പരിശുദ്ധമായ ഇസ്ലാമിനെ ചിന്താപരമായി സമർപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം, ബഷീർ ഫൈസി ഉസ്താദിന് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും മാത്രം ചിന്തയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഈ പ്രായമുള്ള സമയത്ത് വരേണ്ടതില്ല. നല്ലൊരു മഹല്ലിൽ മാന്യമായി ജോലി ചെയ്ത് വിശാലമായ ബന്ധങ്ങൾ എഴുതി അതിന്റെ റോയൽറ്റിയും വാങ്ങി ഇരുന്നാൽ തന്നെ വലിയ ഗത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അടുത്ത തലമുറയിൽ സുന്നത്തുൽ ജമാഅത്ത് മനസ്സിലാക്കുന്ന കുറെ പക്വമതികളായ ആളുകൾ ഉണ്ടാകണം എന്ന ചിന്തയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രായമായിട്ടും രോഗങ്ങളുണ്ടായിട്ടും നമ്മുടെ സന്നിധാനത്തിലേക്ക് വന്ന ബഹുമാനപ്പെട്ട മാട്ടൂൽ തങ്ങളവറുകൾ അള്ളാഹു തആല ആശിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരൊക്കെ ഇങ്ങനെ ദേശാന്തരങ്ങൾ നടത്തി നടക്കുന്നത് അവർക്കാർക്കും നാട്ടിൽ ജീവിക്കാൻ ചുറ്റുപാടില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ നമ്മുടെ സംഘടനയിലേക്കും ഏതിനും ഉണ്ടാകുന്നതിന് മുമ്പ് വലിയ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല എല്ലാം കൊണ്ട് കൊടുത്ത മഹാനാണ്. പക്ഷേ നമ്മുടെ സംഘടനയിലും സ്ഥാപനത്തിലും വന്നപ്പോഴോ അതിനുവേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ അള്ളാഹു തആല നിഅമത്തും കഴിവും കൊടുത്ത മഹാന്മാരാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെറിയ സൗകര്യത്തിൽ താമസിച്ച് നമ്മൾ കൊടുക്കുന്ന ചില്ലറ വാങ്ങിക്കൊണ്ടുപോയി ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അള്ളാഹു തആല അവർക്കും നമുക്കുമൊക്കെ നാളെ സ്വർഗത്തിൽ വലിയ പദവി നൽകുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സ്ഥാപനത്തിന്റെ വിഷയം ഇതുവരെ പറയാൻ ഇവിടെ അവസരം ലഭിച്ചിട്ടില്ല. അതും അതുപോലെ തന്നെ നമ്മുടെ എസ്എസ്എഫിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ബി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇടയ്ക്കൊക്കെ വളരെ പ്രതിസന്ധികൾ നേരിട്ട ഒരു പ്രവർത്തകനാണ്, അള്ളാഹു തആല ഇസ്സത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹം ബഹുമാനപ്പെട്ട വെള്ളര ഉസ്താദിന് ശേഷം ഏറ്റെടുത്ത അവിടുത്തെ ഇരിങ്ങല്ലൂർ പൊതുമുസ്ലിം പഠന കേന്ദ്രം അതിന്റെ വിഷയവുമായി കുറെ മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇവിടെയുണ്ട് വേണ്ടത്ര വേദികൾ ഒരുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ആ സ്ഥാപനത്തിനും. അതുപോലെ തന്നെ മാട്ടൂരിൽ ഒരു മദ്രസ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംരംഭത്തിലേക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന റസൂലുള്ളാഹി തങ്ങളുടെ ഷഫാഅത്ത് പറഞ്ഞ ഈ മജ്‌ലിസിൽ നിങ്ങൾ നൽകണം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാസി നിഅമഹു വയകാഫി മസീദാ. اللهم صل على رسولك وحبيبك ونبيك محمد صلى الله عليه وسلم. ارحم الراحم يا رب ഞങ്ങളുടെ മജ്‌ലിസിന് കബൂലാക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മദഹും ശഫാഅത്തും പറഞ്ഞു ഞങ്ങളുടെ മജ്‌ലിസിന് കബൂലാക്കണേ റഹ്മാനേ, കബൂലാക്കണേ റഹ്മാനേ, ارحم الراحم يا رب. നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടാൻ ഈ മജ്‌ലിസ് നിമിത്തമാക്കി തരണേ അല്ലാ, നിമിത്തമാക്കി തരണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നബി തങ്ങളെ കാണാനും അവിടുത്തെയുടെ കാൽക്കൽ ഒരു ചുംബനം കൊടുക്കാനും ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അർഹമുർ റാഹിമായ റബ്ബേ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ അവസരത്ത് നൽകണേ അല്ലാ, അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. അർഹമുർ റാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സുന്നത്തു ജമാഅത്തിന്റെ സാദാത്തീങ്ങൾ ഉലമാക്കൾ, ഇവിടെയും സുന്നത്തു ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ, ആരുടെയും പേര് ഞാൻ എടുത്തു പറയണമെന്നില്ല, നിങ്ങൾക്ക് എന്നെക്കാളും അറിയാം. ആ ഉലമാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇന്ന് വരാൻ കഴിയാത്ത പല ഉസ്താദുമാരും ഫോണിൽ വിളിച്ചൊരു ആർക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ ഖൈറ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അർഹമുർ റാഹിമായ റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും മക്കളെ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഹാഫിളാക്കി തരണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ, തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ, കള്ളിന്റെ അടിമകളാക്കല്ലേ അല്ലാ, കഞ്ചാവിന്റെ അടിമകളാക്കല്ലേ അല്ലാ, തോണിവാസത്തിൽ പെടുത്തല്ലേ അല്ലാ, ഞങ്ങളുടെ നിയന്ത്രണത്തിന്റെ പുറത്തേക്ക് വിടല്ലേ അല്ലാ, റഹ്മുറാഹിമായ റബ്ബെ ഞങ്ങളുടെ പെൺമക്കളെ വഴികേടിലാക്കല്ലേ അല്ലാ, അന്യമതക്കാരന്റെയോ അന്യന്റെയോ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വെച്ചല്ലേ അല്ലാ, റഹ്മുറാഹിമായ റബ്ബെ തഖ്വയുള്ള കൽബവർക്ക് നൽകണേ അല്ലാ, സാലിഹാത്തുകളാക്കണേ അല്ലാ, അർഹമുറാഹിമായ റബ്ബെ ഈ പ്രഭാഷണം ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ തന്നെ പിന്നെ അമ്പുറത്തിരുന്ന് കേൾക്കുന്നവർ അതുപോലെ തന്നെ ഇന്റർനെറ്റിലൂടെയും അല്ലാതെയും കേൾക്കുന്നവർ എല്ലാവർക്കും ഈ ഖൈർ നൽകണേ അല്ലാ. അതിൽ സഹോദരിമാരുണ്ട് റബ്ബേ, ഉമ്മമാരുണ്ട് റബ്ബേ, അവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, പ്രസവമെടുത്തവരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാര് പെങ്ങന്മാര് മാരാക്കൾ അവർക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവർക്ക് തുറന്ന് കാണിക്കേണ്ട രോഗങ്ങൾ നൽകല്ലേ അല്ലാ, രോഗങ്ങൾ നൽകല്ലേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെയും അവരെയും നീ മാറാരോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വിധ പീഡാറായി വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, പുതിയ വിധയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട് റബ്ബേ, ലൈസൻസിന് പലതവണ പോയിട്ട് പാസ്സാവാത്തവരുണ്ട് റബ്ബേ, അർഹമുറാഹിമേ വിസിറ്റുകൾ മൂന്നാല് കഴിഞ്ഞിട്ടും സ്ഥിരമായി വിസയാകാത്തവരുണ്ട് റബ്ബേ, അവർക്കെല്ലാവർക്കും ഈ ഖൈറ് നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ജോലി ഭീഷണി നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവർക്ക് നീ നല്ല ജോലികളെ നിലനിർത്തിക്കൊടുക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഫിനിഷായി നട്ടം തിരിയുന്നവരുണ്ട്, അവർക്ക് വേറെ നല്ല ജോലി നൽകണേ അല്ലാ. ചെറിയ ജോലികളിൽ കിടന്നു എഴുന്നവരുണ്ട്, അവർക്ക് നീ മാന്യമായ ജോലി നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഹലാലായ ശമ്പളം നൽകണേ അല്ലാ. ഒരുപാട് കടങ്ങളുണ്ട്, നീ സലാമത്താക്കണേ അല്ലാ. ഒരുപാട് കടങ്ങളുള്ളവരുണ്ട്, സലാമത്താക്കണേ അല്ലാ. കച്ചവടത്തിന് വേണ്ടിയുള്ള കടങ്ങളുണ്ട്, സ്ഥാപനത്തിന്റെ പേരിലുള്ള കടമുണ്ട്, പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള കടമുണ്ട്, എല്ലാ കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. ഞങ്ങളുടെ ജനാദയ്ക്ക് കടക്കാട് വന്ന് വില പറയുന്ന അവസ്ഥ വെക്കല്ലേ അല്ലാ. അർഹമുറാഹിമേ, ഇന്നേ വരെയുള്ള ഈ പ്രസംഗ പരമ്പരയിൽ ഒരുപാട് നിലക്ക് സഹായിച്ചവരുണ്ട് റഹ്മാനെ, സഹകരിച്ചവരുണ്ട് റഹ്മാനെ, ഇതിന്റെ സംഘാടകരുണ്ട് റഹ്മാനെ, ഇതിന്റെ അനുഭാവികളുണ്ട് റഹ്മാനെ, ഈ മജ്ലിസിൽ വന്നവരുണ്ട് റഹ്മാനെ, വരാൻ സൗകര്യപ്പെടാതെ വിഷമിച്ചവരുണ്ട് റഹ്മാനെ, മാനസികമായെങ്കിലും ഇതിനോട് ആധിപത്യം കാണിച്ച മുഴുവൻ ആളുകൾക്കും ഖൈർ നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, അതുപോലെ കാര്യമായി പല നിലകളിലും സഹായിച്ച എലിനീങ്ങളും സാധാരണക്കാരുമുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ഭക്ഷണത്തിനും നാമ ഭക്ഷണത്തിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് റഹ്മാനെ, അത് പാകപ്പെടുത്തിയവരുണ്ട് റഹ്മാനെ, അതിവിടെ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട് റഹ്മാനെ, അതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച നേതാക്കന്മാരുണ്ട് റഹ്മാനെ, അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ. അർഹമുറാഹിമേ, ഞങ്ങളുടെ മക്കൾ പലവിധ പരീക്ഷകളും നേടിയവരും എഴുതുന്നവരുമാണ്, അവർക്ക് പൂർണ്ണ വിജയം നൽകണേ അല്ലാ, ഇജ്ജത്തുള്ള വിജയം നൽകണേ അല്ലാ, മാന്യമായ വിജയം നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ മരണപ്പെട്ടുപോയ പിതാക്കളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. വിശേഷിച്ചും എന്റെ പ്രിയപ്പെട്ട പിതാവ് ജാമിഅയിൽ നിന്ന് ഡിഗ്രി എടുത്തു വരുമ്പോ നാലാമത്തെ മകനാണ് തനതെടുത്തു വരുന്നത്, സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി, മോനെ നാലു മക്കളും തനതെടുത്തു വരണമെന്ന്, അത് കഴിഞ്ഞിട്ടേ മരിപ്പിക്കാവൂന്ന് ഞാൻ ദുആ ചെയ്തിരുന്നു, അതിന്റെ ഇരാമത്ത് കിട്ടിയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ദുആരെന്ന് വീട്ടിലേക്കിരുത്തിയ പിതാവ് ഇന്ന് കബറിലാടും അവസരത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസ് നേരം പോക്കിലൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കയ്യിൽ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയി മദ്രസയിൽ നിന്ന് ഓടിച്ചു തന്ന് നെതിരങ്ങളിലെ പലദിനങ്ങളിലെ കൽവിലാദ്യം നട്ടുതന്ന പിതാവ് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഇൽമു കൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഈ മദ്രസന്റെ മജ്ലിസ് അവിടുത്തെ കബറിലേക്കൊന്ന് നേരം പോക്കിന് കാണിച്ചു കൊടുക്കണേ അല്ലാ, കാണിച്ചു കൊടുക്കണേ അല്ലാ. അർഹമുറാഹിമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൽമൊന്നും ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളുടെ ഉസ്താദുമാര് അതുപോലെ മറ്റ് അലിമീങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്, അവർക്കൊക്കെ ഇതിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ, വീതം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും മുഖറിയായ ഉലമായിലും മുത്തഅല്ലിമുകളിലും പെടുത്തണേ അല്ലാ. അർഹമുറായിമായ റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് ജീവിച്ചിരിക്കുന്നവർക്ക് നൽകണേ അല്ലാ. അർഹമുറായിമായ റബ്ബേ, ഈ മജ്ലിസിലും പല ആളുകളും മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, മാതാവ് മരണപ്പെട്ടവരുണ്ട്, പിതാവ് മരണപ്പെട്ടവരുണ്ട്. പല മാതാക്കളുടെയും പിതാക്കളുടെയും മരണത്തിന്റെ മാസമിതാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അവസരത്തെ നൽകണേ അല്ലാ. ഞങ്ങളെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദ്വാരക്കുന്നത് അവരെ ഇൽമ് പഠിപ്പിച്ചതുകൊണ്ട്, അവര് സുന്നത്ത് ജമാഅത്തിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളുടെ മക്കളെയും അടിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുമാക്കണേ അല്ലാ. ഞങ്ങള് കബറിൽ കിടക്കുമ്പോ ദ്വാരക്കുന്ന മക്കളാക്കണേ അല്ലാ. ഹമുറായിമേത്തലാമിതത്തിന്റെ അല്ല് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അർഹമുറായിമായ റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പല ആളുകളും പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഓർമ്മയില്ല. എല്ലാത്തിലും വറക്കത്ത് നൽകണേ അല്ലാ. അർഹമുറായിമേ, രഹസ്യമായ പ്രതിസന്ധികൾ ഉള്ളിലൊതുക്കി ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അവരെ പരീക്ഷണങ്ങളിൽ കൊടുക്കല്ലേ അല്ലാ, അവരുടെ മേൽ ഇസുമാക്കി വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ നെതിരങ്ങളെ ദേഷ്യം വെക്കുന്നവരല്ല റബ്ബേ. അതുകൊണ്ട് അറിയാതെ വന്ന തെറ്റുകുറ്റങ്ങൾ, അവിടുത്തെ പദവിക്ക് നിരക്കാത്ത പദപ്രയോഗങ്ങൾ പോലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. ബിജാഹി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഔലിയായി ഉമ്മത്തി നബീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിബറകത്തി മുദാഹി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിബറകത്തി തുർബത്തി മദീനത്തി നബീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനഅലി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Thank you.